2024 ജനുവരി 31 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. വയനാട്ടിൽ മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിൽ പോര്, പ്രതി മാനന്തവാടി എഴുതുന്നു. വയനാട്ടിൽ മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള പോര് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. കാടേത് നാടേത് എന്ന് തിരിച്ചറിയാനാവാത്ത സ്ഥിതി. നാടും കാടും തമ്മിൽ വേർതിരിക്കാൻ കഴിയുന്നില്ല. മനുഷ്യ ജീവന് പുല്ലുവില. ഒരാളെ കൊന്നാൽ രക്ഷപ്പെടാൻ പഴുതുണ്ട്. ഒരു മൃഗത്തെ കൊന്നാൽ പെട്ടതു തന്നെ വീടിന് പുറത്തിറങ്ങിയാൽ ജീവനോടെ തിരിച്ചെത്തുമെന്ന് ഉറപ്പില്ല. പുല്ലരിയാൻ പോയ ക്ഷീരകർഷകനായ പ്രജീഷിനെ കൂടല്ലൂരിൽ കടുവ ആക്രമിച്ച് കൊന്നു. വയനാടുമായി സംസ്ഥാന അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ പന്തല്ലൂരിൽ അംഗനവാടിയിൽ നിന്ന് അമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് പോയ 3 വയസ്സുകാരി നാൻസിയെ പുലി കൊന്നു. ഇതേ പുലി മറ്റു 2 പേരെ കൂടി കൊലപ്പെടുത്തി. നിരവധി പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. കഴിഞ്ഞ 43 വർഷത്തിനിടെ 151 ആളുകളെ വന്യമൃഗങ്ങൾ കൊന്നു. ഇതിൽ 7 പേർ കൊല്ലപ്പെട്ടത് കടുവയുടെ ആക്രമണത്തിൽ. കൊല്ലപ്പെട്ടവരിൽ 86 പേരും തിരുനെല്ലി പഞ്ചായത്തിൽ നിന്ന് ഉള്ളവരാണ്. 250-ലധികം പേർക്ക് ഗുരുതര പരിക്കേറ്റു. കോടിക്കണക്കിന് രൂപയുടെ കൃഷി നശിച്ചു. ഇതിന് കാരണം വയനാട്ടിൽ 864 ചതുരശ്ര കിലോമീറ്റർ വരുന്ന വനമേഖലയിലെ തോട്ടങ്ങളാണ്. വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ തകർന്നു. വംശവർദ്ധന വന്യമൃഗ ശല്യത്തിന് ആക്കം കൂട്ടി. 2014 744 ആനകളും 2666 കാട്ടുപോത്തുകളും ഉള്ളതായാണ് കണക്ക്. എന്നാൽ 2020 ആകുമ്പോഴേക്കും 1000 മുകളിൽ ആനകളും 3500 കാട്ടുപോത്തുകളും വർദ്ധിച്ചു. വയനാട്ടിൽ മാത്രം 300-ലധികം കടുവകൾ ഉണ്ട്. നിലവിലെ വനത്തിൽ ഇത്രയധികം മൃഗങ്ങളെ ഉൾക്കൊള്ളാൻ ആവില്ല. വേനൽക്കാലത്ത് തമിഴ്നാട് കർണാടക വനത്തിൽ നിന്ന് കൂട്ടത്തോടെ ധാരാളം മൃഗങ്ങളാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. തേക്ക് യൂക്കാലി തോട്ടങ്ങളിൽ പുല്ലോ ചെടികളോ കിളിർക്കില്ല. വനത്തിനകത്തെ ചതുപ്പുകളിലും ജലസ്രോതസ്സുകളും വറ്റിവരളും സെന്ന ഉൾപ്പെടെയുള്ള അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനം വന്യമൃഗങ്ങൾ കാട് ഇറങ്ങാൻ കാരണമായി. ജൂലൈ മുതൽ ഡിസംബർ ജനുവരി വരെയാണ് കടുവകളുടെ ഇണചേരൽ സമയം. ഈ സമയം സ്വന്തം ടെറിട്ടറി ഇട്ട് പുറത്തിറങ്ങുന്ന കടുവകൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കും. പ്രായം ചെന്നതും പരിക്കേൽക്കുന്നതുമായ പ്രശ്നക്കാർ കാട്ടിൽ ഇരതേടാൻ കഴിയാതെ ഇവ നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ പിടിക്കും. പിടിക്കപ്പെട്ട കടുവകളിൽ ഭൂരിപക്ഷവും പരിക്കേറ്റതോ ഇരതേടാൻ കഴിയാത്തതോ ആണ്. പരിഹാരം: കാട് വിട്ട് പുറത്തിറങ്ങുന്ന കടുവകളെ മയക്കുവെടി വെച്ച് പിടിച്ച് കാട്ടിനുള്ളിൽ തന്നെ ഓപ്പൺ റിട്ടററി ഉണ്ടാക്കി സംരക്ഷിക്കണം. ഓപ്പൺ സൂ ആക്കിയാൽ വരുമാനവും ടൂറിസത്തിന് ആകർഷവുമാകാം. പ്രതിരോധ സംവിധാനങ്ങൾക്ക് കർണാടകയെ മാതൃകയാക്കണം. നഷ്ടപരിഹാരം കർഷകരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കണം. അത് യഥാസമയം നൽകണം. ജനങ്ങളെയും കൃഷിയും സർക്കാർ തലത്തിൽ ഇൻഷുറൻസ് ചെയ്യണം. നാഷണൽ പാർക്ക്, കടുവ സങ്കേതം, വന്യമൃഗ സങ്കേതം, ഇതിനെല്ലാം പ്രത്യേകമായ കേന്ദ്ര സർക്കാർ വിഹിതമാണ്. വനമേഖല കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും സമാന അധികാരം ഉള്ള കൺകറന്റ് ലിസ്റ്റാണ് ഉള്ളത്. ആ അധികാരത്തിലാണ് കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറക്കിയത്. തോക്കുകൾ മുറിച്ചു മാറ്റി സ്വാഭാവിക വനമാക്കണം. വനത്തിനുള്ളിൽ തടയണകൾ വേണം. നാടും കാടും വേർതിരിക്കാൻ മതിൽ ഫെൻസിംഗ് വേണം. ഫണ്ട് തേക്ക് വെട്ടിവിറ്റ് സ്വരൂപിക്കണം. അതേസമയം അശാസ്ത്രീയമായ പ്രവർത്തനമാണ് വനവകുപ്പ് നടത്തുന്നത്. തേക്ക്, യൂക്കാലിപ്റ്റസ് തുടങ്ങിയ വനത്തിൽ തോട്ടങ്ങളായി വെച്ചുപിടിപ്പിക്കുന്ന സ്വാഭാവിക വനം വനംവകുപ്പ് തന്നെ നശിപ്പിച്ചു. വയനാട്ടിൽ വൻതോതിൽ സ്വകാര്യ വെട്ടുകൾ തോട്ടം വിലയ്ക്ക് വാങ്ങുന്നു. കാട് മൂടിക്കിടക്കുന്ന ഇത്തരം തോട്ടങ്ങൾ വനത്തേക്കാൾ വലിയ വനഭൂമിയായി മാറി. വന്യമൃഗങ്ങൾ ഇവിടെ താവളമടിക്കുന്നു. പല കടുവകളെയും പിടികൂടിയത് കാട് മൂടിയ സ്വകാര്യ തോട്ടങ്ങളിൽ വെച്ച്. വൻകിട തോട്ടങ്ങളെ സംബന്ധിച്ച് സർക്കാർ അടിയന്തര തീരുമാനം കൈക്കൊള്ളണം.